നമ്മളെല്ലാവരും പലതരത്തിലുള്ള കഴിവുകളാൽ അല്ലെങ്കിൽ നേട്ടത്താൽ ശ്രദ്ധിക്കപ്പെടാറുണ്ട്. ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതിലുള്ള പ്രത്യേകതയാണ് നമ്മെ ഓരോരുത്തരെയും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തരാക്കാറ്. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നവരാണ് ലെഫ്റ്റ് ഹാൻഡേഴ്സ് അഥവാ ഇടം കൈ വശമായിട്ടുള്ളവർ. നമുക്കറിയാം പല പ്രശസ്തരായ വ്യക്തികളും ഇടംകൈയന്മാരാണ്. മൈക്കിൾ ആഞ്ചലോ, ലിയനാർഡോ ഡാവിഞ്ചി, ബരാക് ഒബാമ, ബിൽ ക്ലിന്റൺ, അമിതാഭ് ബച്ചൻ തുടങ്ങി ലോക പ്രശസ്തരായ ഒട്ടേറെ പേർ ഇടംകൈ വശമുള്ളവരാണ്. ഇതൊക്കെ ആയാലും കേരളത്തിൽ ഇത്തരക്കാരോടുള്ള കാഴ്ചപ്പാട് തന്നെ വേറിട്ടതാണ്. വലതുകൈ ഉപയോഗിച്ച് എഴുതണം, വലതുകൈ ഉപയോഗിച്ച് ആഹാരം കഴിക്കണം, എന്തെങ്കിലും കൊടുക്കൽ വാങ്ങൽ നടത്തിയാൽ അതും വലംകൈ ഉപയോഗിച്ചാവണം എന്നൊക്കെയാണല്ലോ നാട്ടിലെ ഒരു ചിന്താഗതി. അതുകൊണ്ട് തന്നെ കുട്ടിക്കാലത്ത് ഇടംകൈയന്മാരെ പരിഹസിക്കുകയും നിർബന്ധിച്ച് വലംകൈ ഉപയോഗിക്കാൻ ശീലിപ്പിക്കുകയും ചെയ്യുന്നത് കേരളത്തിൽ പതിവാണ്. പലപ്പോഴും വിശ്വാസത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ പേരിലാണ് കുട്ടിക്കാലത്ത് ഇതൊക്കെ നേരിടേണ്ടി വരുന്നതെന്ന് ഇടംകൈ കൂടുതലായി ഉപയോഗിക്കുന്ന സൈജു ടോം ഓർക്കുന്നു.
വീട്ടില് എഴുതാൻ നേരം ആഹാരം കഴിക്കാൻ നേരം മാത്രം അവര് നിർബന്ധിച്ചിട്ടുള്ളു, അത് അങ്ങനെ പാടില്ല, അത് ദോഷമാണെന്നോ റിലീജിയസ് ഫാക്ട് വെച്ച് അല്ലെ ബിലീഫ്സ് വെച്ച് അവരത് എന്റെ കൈക്കിട്ട് അടിക്കുമായിരുന്നു. ഞാൻ റൈറ്റ് ഹാൻഡ് വെച്ച് ലെഫ്റ്റ് ഹാൻഡ് വെച്ച് ചെയ്തോണ്ട് അപ്പൊ റൈറ്റ് ഹാൻഡ് ചെയ്യണമെന്നും പറഞ്ഞു. അല്ലാതെ എനിക്ക് അതർ ഔട്ട്ഡോർ ആക്ടിവിറ്റിക്ക് അവര് അവര് നെവർ ഫോഴ്സ് ചെയ്തിട്ടില്ല. പക്ഷെ ഇങ്ങനെ എഴുതാൻ നേരവും ആഹാരം കഴിക്കാൻ നേരവും വേണ്ടി മാത്രം അവർ നിർബന്ധിച്ചിരുന്നു. പിള്ളേര് ഫ്രണ്ട്സ് കൂടിയിരിക്കുമ്പോൾ അവർ എപ്പോഴും കളിയാക്കും, നിനക്കെല്ലാം എല്ലാവരും തിരിച്ചാണ് എതിരാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഞങ്ങളാ നീ ഉപയോഗിക്കുന്ന കൈ ഞങ്ങള് വേറെ ചില ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത്, ഞങ്ങളുടെ ബോട്ടം ക്ലീൻ ചെയ്യണം, അങ്ങനെ പറഞ്ഞ ഒരു ഒരു ടീസിങ് ഉണ്ടായിരുന്നു.
സൈജുവിന് മാത്രമല്ല, നാട്ടിൽ വളരുന്ന ഇടംകൈയർക്ക് പലപ്പോഴും മോശം അനുഭവങ്ങളാണുള്ളത്. ജോലിസ്ഥലത്തായാലും വിദ്യാലയങ്ങളിലായാലും ആരാധനാലയങ്ങളിൽ പോലും ഇടംകൈ ഉപയോഗിക്കുന്നത് മോശമായാണ് കാണുന്നത്. ഇത്തരത്തിലുണ്ടായ ഒരനുഭവം തന്നെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ടെന്ന് ലെഫ്റ്റ് ഹാൻഡറായ ഷാനി ഫിലിപ്പ് പറയുന്നു.
സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാൻ ഹോസ്റ്റലിൽ നിന്നപ്പോൾ എനിക്ക് ഒരു സംഭവം ഇങ്ങനെ ഓർമ്മയുണ്ട്. ഞങ്ങൾക്ക് ഫുഡ് ഇങ്ങനെ വിളമ്പി കൊടുക്കണമായിരുന്നു ഓരോ മാസത്തിലും മെസ് കമ്മിറ്റിക്കാരെ. അപ്പോൾ ഒരു ടീച്ചർ എന്നോട് പിന്നെ പറഞ്ഞാണ്, പ്രായമുള്ളൊരു ടീച്ചർ, പുള്ളിക്കാരി കുറെ നാൾ എന്നോട് അങ്ങനെ മിണ്ടത്തൊന്നും ഇല്ലായിരുന്നു. അത് കഴിഞ്ഞ് കുറെ നാൾ കഴിഞ്ഞ് നമ്മൾ കൂട്ടായി കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരി പറഞ്ഞു, ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് വിളമ്പി കൊടുക്കുന്ന പുള്ളിക്കാരിക്ക് ഭയങ്കര ഒരു വിഷമമുള്ള ഫീല് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഡിസ്റെസ്പെക്ട് പോലെയായിരുന്നു പുള്ളിക്കാരിക്ക് തോന്നിക്കൊണ്ടിരുന്നതെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ കൂട്ടായി കഴിഞ്ഞപ്പോൾ പറഞ്ഞതാ, അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ചെറുപ്പത്തിൽ ഇങ്ങനെ അങ്കിൾമാരൊക്കെ ഇങ്ങനെ പറയുന്ന ഇങ്ങനെ എടമ്പം കഴിച്ചി എന്നൊക്കെ വിളിച്ച് ഇങ്ങനെ കളിയാക്കാറുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനെ അങ്ങനെ അതൊരു വിഷമമായിട്ടൊന്നും തോന്നിയിട്ടില്ല. ഇങ്ങനെ ഈ ടീച്ചറിന്റെ ഒരു സംഭവം അന്നേരമാണ് എനിക്ക് അത്രയ്ക്കും ഇങ്ങനെ ആൾക്കാർ അത് അങ്ങനെ മോശം രീതിയിൽ കാണുന്നുള്ളതെന്നുള്ളത് തോന്നിയിട്ടുള്ളത്. അതുപോലെ നമ്മളിപ്പോ പെട്ടെന്ന് എന്തെങ്കിലും കൊടുക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിലെപ്പോഴും റൈറ്റ് ഹാൻഡ് കൊണ്ട് കൊടുക്കണം എന്നാണല്ലോ, പിന്നെ അല്ലെങ്കിൽ മോശം സ്വഭാവം പോലെ. പക്ഷെ നമ്മൾ അറിയാണ്ട് എനിക്ക് എപ്പോഴും വരിക ലെഫ്റ്റ് കൊണ്ട് കൊടുക്കാനാണ്. പക്ഷെ ഇവിടെ വന്നാൽ പിന്നെ വലിയ കുഴപ്പമില്ല, കാരണം ഞാൻ നേഴ്സാണ്. അപ്പൊ നാട്ടില് ഇഞ്ചക്ഷനൊക്കെ കൊടുക്കാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെല്ലുമ്പോഴത്തേക്കിനും പേഷ്യൻസിനൊക്കെ ഒരു പേടിയായിരുന്നു. അത് എനിക്ക് ഭാഗ്യത്തിന് അവിടെ അധിക നാൾ നിൽക്കേണ്ട വന്നിട്ടില്ല. ഇവിടെ പിന്നെ കുഴപ്പമില്ലല്ലോ, ഇവിടെ എല്ലാവർക്കും ഓക്കെയാണ്.
ഇടംകൈ ഉപയോഗിക്കുന്നത് കൊണ്ട് കൂടുതൽ നേട്ടങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇതാണ് ഷാനിയുടെ മറുപടി.
എനിക്ക് അഡ്വാൻറ്റേജസ് ആയിട്ട് എനിക്ക് അങ്ങനെ അധികം തോന്നിയിട്ടില്ല. ഡിസഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, എനിക്കിപ്പം ഈ അയണിങ് ടേബിൾ അങ്ങനത്തെ ഒക്കെ നമ്മുടെ പിന്നെ അയൺ ബോക്സിന്റെ ഹോൾഡർ എപ്പോഴും റൈറ്റ് സൈഡിൽ വരും, അതെനിക്ക് തിരിച്ചു വെക്കണം. എനിക്ക് ഞാൻ അയൺ ചെയ്യുമ്പം പിന്നെ വീട്ടില് ഹസ്ബൻഡൊക്കെ ചെയ്യുമ്പം പിന്നെ അങ്ങോട്ട് തിരിച്ചു വെക്കണം അങ്ങനെ. അതുപോലെ എനിക്ക് സിസേഴ്സിന്റെ ചില സിസേഴ്സ് പിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കുറെ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേന് എനിക്ക് കൈവേദന എടുക്കും. ആ പിന്നെ റൈറ്റ് ഹാൻഡർ യൂസ് ചെയ്യേണ്ട രീതിയിൽ ആണ് മിക്ക സിസേഴ്സും ഉള്ളത്.
കുട്ടികൾ ഇടംകൈ വശമുള്ളവരാണെന്ന് കാണുമ്പോൾ അവരെ നിർബന്ധിച്ച് വലംകൈയ്യരാക്കാൻ ശ്രമിക്കുന്നത് നാട്ടിൽ പതിവാണ്. അത് പലപ്പോഴും നിർബന്ധിച്ചും തല്ലുകൊടുത്തും ഡോക്ടറുടെ അടുത്ത് കൊണ്ടുപോയും ഒക്കെ ആയേക്കാം. അത്തരത്തിൽ രക്ഷിതാക്കളുടെ നിർബന്ധം മൂലം എഴുതുന്നത് വലംകൈ കൊണ്ടാക്കിയ ആളാണ് ഷാനി. ഇതോടെ എഴുതുന്നതിനുള്ള വേഗത കുറഞ്ഞു പോയെന്ന് ഷാനി പറയുന്നു.
നോട്ട്സ് എഴുതുന്നത് എനിക്ക് തോന്നുന്നത് ഞാൻ കുറച്ച് സ്ലോ ആയത് ഞാൻ കൈ മാറ്റിയത് കൊണ്ടായിരിക്കണം, എന്റെ ഡോമിനന്റ് കൈ കൊണ്ട് ഞാൻ ചെയ്യാത്തോണ്ടായിരിക്കണം. സ്കൂളിൽ പണ്ടൊക്കെ എനിക്ക് എപ്പോഴും കോപ്പി ചെയ്യേണ്ടി വരാറുണ്ട് ആൾക്കാരുടെ അടുത്ത് നിന്ന്, കാരണം എഴുതുമ്പോൾ ഞാൻ സ്ലോ ആണ് കുറച്ച് ബാക്കിയുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ. അതുപോലെ പെന്ന് പിടിക്കുന്നതും കുറച്ച് വ്യത്യാസമുണ്ടെന്നാണ് പറയുന്നത്. പണ്ട് കോളേജിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്, എഴുതി തീർക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായി. പെട്ടെന്ന് കൈ മടുക്കുകയും ചെയ്യും, പെട്ടെന്ന് എക്സാമിനൊക്കെ ആണെങ്കിലും എസ്സേ ഒക്കെ എഴുതുമ്പോൾ എനിക്ക് കൈ ഭയങ്കരമായിട്ട് മടുക്കുമായിരുന്നു.
എന്നാൽ റോഡ് ലാവർ മുതൽ മോണിക്ക സെലസ് വരെയുള്ള ടെന്നീസ് താരങ്ങളും ബ്രയൻ ലാറ വസീം അക്രം തുടങ്ങി സൗരവ് ഗാംഗുലി വരെയുള്ള ക്രിക്കറ്റ് താരങ്ങളും തങ്ങളുടെ ഇടം കൈ ഉപയോഗത്തിലൂടെ ശ്രദ്ധയാർജിച്ചവരാണ്. കളിക്കളത്തിൽ ഇവരുടെ പോരാട്ടത്തിന് ഒരു പ്രത്യേക സൗന്ദര്യവും മനോഹാരിതയുമുണ്ട്. ഒരു കായിക താരം എന്ന നിലയിൽ ഇടം കൈ പ്രയോഗം തനിക്ക് ധാരാളം നേട്ടങ്ങൾ കൊയ്യാൻ അവസരം ഒരുക്കി തന്നിട്ടുണ്ടെന്ന് ക്രിക്കറ്ററും വാട്ടർ പോളോ താരവുമായ സൈജു ടോം വിശദീകരിക്കുന്നു.
ഞാൻ അവിടെ നാട്ടിൽ വെച്ച് വാട്ടർ പോളോ കളിച്ചപ്പോഴും ഓസ്ട്രേലിയ വന്ന് വാട്ടർ പോളോ കളിച്ചപ്പോഴും എനിക്ക് എന്റെ ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് ടീമിലെ ലെഫ്റ്റ് ഹാൻഡ് വിങ് കോർണർ എനിക്ക് അന്നും ഇന്നും എനിക്ക് ഞാനത് കളിച്ച എല്ലാ ടീമിലും എനിക്ക് കിട്ടി. അതുകൊണ്ട് തന്നെ എനിക്ക് ഏത് ഗെയിം അറ്റംപ്റ്റ് ചെയ്താലും എനിക്ക് കോമ്പറ്റീഷൻ പങ്കെടുത്താലും എനിക്ക് ഒരു ഫസ്റ്റ് സെവനിൽ സ്പോട്ട് കിട്ടാൻ എന്റെ ലെഫ്റ്റ് ഹാൻഡർ കിട്ടാൻ വളരെ ഉപകാരമായിരുന്നു. പിന്നെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് എനിക്കൊരു പവർഫുൾ എയിം, ഒരു ഡിഫറെന്റ് ആംഗിൾ സൃഷ്ടിക്കുന്നതുകൊണ്ട് ബോൾ ചെയ്യുമ്പോഴാണെങ്കിലും ബാറ്റ്സ്മാൻമാർക്ക് അവര് ഒത്തിരി ലെഫ്റ്റ് ഹാൻഡ് ഫേസ് ചെയ്യാത്തതുകൊണ്ടാണോ അതോ ഒരു ഡിഫറെന്റ് ആംഗിൾ വരുന്നതുകൊണ്ടാണോ എനിക്ക് ഒത്തിരി വിക്കറ്റ് കിട്ടാനും അല്ലെങ്കിൽ ബീറ്റനായിട്ട് ബോൾ ചെയ്യാനും എനിക്ക് സാധിച്ചു. അതുകൊണ്ട് തന്നെ എനിക്ക് സ്പോർട്സിൽ നല്ലൊരു നല്ലപോലെ പെർഫോം ചെയ്യാൻ സാധിച്ചു ലെഫ്റ്റ് ഹാൻഡ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്.
ഇടങ്കയ്യനായതുകൊണ്ട് മാത്രം നാട്ടിൽ കായിക മേഖലയിൽ പ്രത്യേക നേട്ടങ്ങളും ലഭിച്ചിട്ടുണ്ടെന്ന് സൈജു ഓർക്കുന്നു.
ആ ഞാൻ നാട്ടിൽ വെച്ച് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ സ്കൂൾ ലെവലിൽ ഡിസ്ട്രിക്റ്റും സ്റ്റേറ്റ് ലെവലും ചാമ്പ്യൻ ആയിട്ട് എനിക്ക് നാഷണൽ ലെവലിൽ ടീമിൽ കൊണ്ടുപോയി. എന്നിട്ട് കോച്ച് എനിക്ക് സ്പെഷ്യൽ ട്രെയിനിങ് തന്നു, കാരണം നിന്റെ ഒരു ചാൻസ് ഫില്ല് ചെയ്യാൻ നിന്നെ കൊണ്ട് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് എനിക്ക് സ്പെഷ്യൽ ട്രെയിൻ ചെയ്ത് എനിക്ക് കേരളത്തിന് വേണ്ടി ജൂനിയർ നാഷണലും സ്കൂൾ നാഷണലും കളിക്കാൻ പറ്റി. അത് കഴിഞ്ഞ് തന്നെ അവിടെ വെച്ച് തന്നെ എന്റെ കളി ഇഷ്ടപ്പെട്ടിട്ട് ഇന്ത്യൻ നേവിയിൽ എന്നെ വിളിച്ചുകൊണ്ട് പോയി. എനിക്ക് നേവിയിൽ ഒരു 1 ഇയർ ഞാൻ ജോലി ചെയ്ത് ആ ജോലിയിലാണെങ്കിലും ആ 1 ഇയർ ചെയ്തപ്പോൾ 10-15 വർഷമായിട്ട് ടീമിൽ കിടന്നവർ കളിക്കാത്ത കളി ഫസ്റ്റ് തവണ ഇറങ്ങാൻ പറ്റാഞ്ഞത് ഞാൻ ചെന്ന് എന്റെ ഫസ്റ്റ് ഇയറിൽ എനിക്ക് ഇന്ത്യൻ നേവിക്ക് വേണ്ടി കളിക്കാൻ പറ്റി. സർവീസസും ഇന്ത്യൻ റെയിൽവേക്കുമെതിരെ നല്ലൊരു പെർഫോമൻസ് ചാൻസ് ചെയ്യാനും അത് ജീവിതത്തിൽ വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് SBS റേഡിയോ മലയാളം പ്രക്ഷേപണം.
എന്നാൽ ഓസ്ട്രേലിയയിൽ ഇടതുകൈ ഉപയോഗിക്കുന്നത് ആളുകൾ ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നതാണ് വാസ്തവം. ഇവിടെ ഇത് അസാധാരണമല്ല, തികച്ചും സ്വാഗതാർഹമാണ്. ഒരാളുടെ ശരീരത്തിലെ രണ്ട് കൈകൾക്കും ഒരുപോലെ പ്രാധാന്യം കൊടുക്കുകയാണ് ഓസ്ട്രേലിയക്കാരായ മലയാളികളും. തന്റെ കുട്ടിക്ക് ഇടംകൈയാണ് കൂടുതൽ വശമെന്ന് മനസ്സിലായത് മുതൽ ഒരമ്മ എന്ന നിലയിൽ ഒരു തരത്തിലും വലം കൈയിലേക്ക് മാറ്റാൻ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുന്നു 7-വയസ്സുകാരിയുടെ മാതാവായ ജയാ മേനോൻ.
എഴുതാനൊക്കെ തുടങ്ങി, കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ചെയ്തു തുടങ്ങി നമുക്ക് മനസ്സിലായപ്പോൾ നമ്മൾ അന്വേഷിച്ചു, നമ്മൾ കുറച്ച് അതിനെ കുറിച്ച് വായിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഫോഴ്സ്ഫുൾ ആയിട്ട് ലെഫ്റ്റ് ഹാൻഡിലേക്ക് ലെഫ്റ്റ് ഹാൻഡിനെ മാറ്റി റൈറ്റിലേക്ക് ആക്കാൻ നോക്കുന്നത് നല്ലതല്ല എന്നുള്ള പോലെയാണ് നമ്മൾ മനസ്സിലാക്കിയത്. അപ്പൊ അതുകൊണ്ട് നിർബന്ധിച്ച് ഒന്നും റൈറ്റ് കൊണ്ട് ചെയ്യിക്കാൻ നോക്കിയിട്ടില്ല. കഴിക്കുന്നതും എഴുതുന്നതും ഒക്കെ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് മോസ്റ്റ്ലി ചെയ്യുന്നത്. ഒക്കേഷണലി റൈറ്റ് ഹാൻഡ് കൊണ്ടും കഴിക്കാറുണ്ട്, പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഇടത്തെ കൈ തന്നെയാണ്. നാട്ടില് നമ്മളെപ്പോഴും വലത്തെ കൈ ഉപയോഗിച്ച് ശീലിച്ചിട്ടുള്ളതുകൊണ്ട് കാണുമ്പോൾ ചോദിക്കുമായിരുന്നു ആൾക്കാർ, അയ്യോ ഇടത്തെ കൈ ആണോ എന്നുള്ളത്. അങ്ങനെ മാറ്റാൻ നോക്കിയിരുന്നോ എഴുതുമ്പോ എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷെ നമ്മളപ്പോ പറഞ്ഞിരുന്നത് നമ്മള് നിർബന്ധിച്ച് മാറ്റുന്നില്ല, ഏതാണോ കംഫർട്ടബിൾ അത് തന്നെ കണ്ടിന്യൂ ചെയ്യട്ടെ എന്നുള്ള പോലെയാണ് നാട്ടിൽ നമ്മൾ പറഞ്ഞത്.
ഓസ്ട്രേലിയയിൽ വലം കയ്യരെ പോലെ തന്നെ അവസരങ്ങളും സാഹചര്യങ്ങളും ഒപ്പം പരിശീലനവും ഇടം കയ്യർക്കും കിട്ടുന്നുണ്ടെന്ന് ജയാ മേനോൻ ചൂണ്ടിക്കാട്ടുന്നു.
ഇവിടെ അങ്ങനൊരു ബുദ്ധിമുട്ട് തോന്നിയിട്ടില്ല. പിന്നെ ഇവിടെ എല്ലാം ലെഫ്റ്റ് ഹാൻഡേഴ്സിനും റൈറ്റ് ഹാൻഡേഴ്സിനും ഉള്ള ഇവൻ ടൂൾസ് ഒക്കെ തന്നെ രണ്ട് തരം ഉണ്ടല്ലോ. ഇപ്പൊ സിസേഴ്സും കാര്യങ്ങളും ഒക്കെ തന്നെ കുട്ടികൾക്ക് കട്ട് ചെയ്യാനും അങ്ങനെയൊക്കെ ഉള്ളതിനൊക്കെ ലെഫ്റ്റ് ഹാൻഡേഴ്സിനും റൈറ്റ് ഹാൻഡേഴ്സിനും എന്ന് പറഞ്ഞ് വേറെ തരം ഉണ്ട്. അപ്പൊ അതുകൊണ്ട് എളുപ്പമാണ്. പിന്നെ ആകെ ഒരു ചെറിയ ബുദ്ധിമുട്ട് തുടക്കത്തിലുണ്ടായിരുന്നത് ആദ്യമായിട്ട് എഴുതാൻ തുടങ്ങിയ സമയത്ത് ഇടത്തെ കൈ വെച്ച് എഴുതുമ്പോൾ നമുക്ക് പിടിച്ചെഴുതിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ റൈറ്റ് ഹാൻഡർ ആയതുകൊണ്ട് നമുക്ക് ഇടത്തെ കൈ പിടിച്ചിരിക്കുന്ന ഒരു കുട്ടിയെ കറക്റ്റ് ഗ്രിപ്പിൽ പിടിപ്പിച്ചിട്ട് റൈറ്റിലേക്ക് എഴുതിക്കാൻ കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നിയിരുന്നു അത് ആദ്യം. അത് കഴിഞ്ഞ് എഴുതാൻ പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ തന്നെത്താനെ എഴുതുന്നുണ്ട്, പെൻസിൽ ഗ്രിപ്പ് ഒക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ച്. അപ്പൊ അതിന് സ്കൂളിൽ നിന്നും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അവര്. ഞാനിപ്പോ ഇവരുടെ സ്കൂളിലെ ഇവരുടെ ലിറ്ററസി കൺസൾട്ടന്റിനോട് സംസാരിച്ചിരുന്നു, ഒരു പേരന്റ് സെമിനാർ ഉണ്ടായിരുന്നു. അപ്പൊ ലെഫ്റ്റ് ഹാൻഡർ ആണ്, അപ്പൊ പെൻസിൽ ഗ്രിപ്പ് ഒക്കെ എങ്ങനെയാന്നുള്ളത്. അപ്പൊ അവര് പറഞ്ഞു ഇതേപോലെ തന്നെ ഗ്രിപ്പാണ്, റൈറ്റ് ഹാൻഡേഴ്സിന്റെ പോലെ തന്നെയാണ് ഗ്രിപ്പ് വരേണ്ടത് ലെഫ്റ്റ് ഹാൻഡേഴ്സിനും, അത് എഴുതാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. പിന്നെ ബുക്ക് നമ്മള് ബുക്ക് വയ്ക്കുന്ന പൊസിഷൻ സ്ലൈറ്റ്ലി ഡിഫറെന്റ് ആണ്. നമ്മള് ഇടത്തോട്ട് ചിരിച്ച് വെച്ചിട്ടാണ് വലത്തേ കൈകള് കൊണ്ടെഴുതുന്നവർ യൂസ് ചെയ്യുന്നത്. പക്ഷെ ഇടത്തേ കൈ ഉപയോഗിക്കുന്ന കുട്ടി ബുക്ക് ഇത്തിരി വലത്തോട്ട് ടിൽറ്റ് ചെയ്ത്, അതിന്റെ ആംഗിള് വ്യത്യാസമാണ്. അങ്ങനെ പറഞ്ഞത് അവര് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു.
ഓസ്ട്രേലിയയിലായിരിക്കുമ്പോൾ ഇടം കൈ ഉപയോഗിക്കുന്നതിൽ വിഷമമില്ല, സന്തോഷമാണ് കൂടുതലായി തോന്നാറുള്ളതെന്ന് വിദ്യാർത്ഥിയായ റോസ്മിൻ റോയ് പറയുന്നു. പലപ്പോഴും അഭിനന്ദനങ്ങളാണ് ഓസ്ട്രേലിയയിൽ കിട്ടുന്നതെന്നും റോസ്മിൻ ചൂണ്ടിക്കാട്ടുന്നു.
It's unique. I like that. It's different. Not many people write with their left hand. ചില ആൾക്കാർ പറയുന്ന ഓ ലെഫ്റ്റ് ഹാൻഡ് വെച്ചാണ് റൈറ്റ് ചെയ്യുന്നത്. ഐ ഹേർഡ് ദാറ്റ് ദേ ആർ സ്മാർട്ടർ പീപ്പിൾ ഹു റൈറ്റ് വിത്ത് ദേർ ലെഫ്റ്റ് ഹാൻഡ്. അങ്ങനെ കോംപ്ലിമെന്റ്സ് കിട്ടാറുണ്ട്, ബട്ട് നെഗറ്റീവ് ഇതുവരെ കിട്ടിയിട്ടില്ല. ഐ തിങ്ക് ദേ ഡിസ്അപ്രൂവ് ഇറ്റ് മോർ ഇൻ ഇന്ത്യ, ബട്ട് ഹിയർ ദേ ആർ വെരി അക്സെപ്റ്റിംഗ്. ഐവ് നെവർ ഫെൽറ്റ് എ പാർട്ട് ഫ്രം ദ ഗ്രൂപ്പ്.
ഭൂരിഭാഗം ആളുകളും വലം കൈ കൂടുതലായി ഉപയോഗിക്കുമ്പോൾ എന്തുകൊണ്ട് എണ്ണപ്പെട്ടവർ മാത്രം ഇടം കയ്യരാകുന്നുവെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ജന്മനാൽ ഇടം കയ്യരാകുന്നതിനെ കുറിച്ചും ഇതിന്റെ നല്ല വശത്തെക്കുറിച്ചും ദൂഷ്യവശത്തെക്കുറിച്ചും വിവരിക്കുന്നു ബ്രിസ്ബനിലെ ഡോക്ടർ ഷാനി സെബാസ്റ്റ്യൻ.
നമുക്കറിയാം നമ്മളുടെ കമ്മ്യൂണിറ്റിയില് ഭൂരിഭാഗം ആളുകളും റൈറ്റ് ഹാൻഡേഴ്സ് ആണ്, വളരെ കുറച്ച് ശതമാനം മാത്രമേ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളൂ. നിയർലി 10% മാത്രമേ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഉള്ളൂ. ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ പുറകിൽ ഒരുപാട് സ്റ്റഡീസ് നടന്നിട്ടുണ്ട്, ഒരുപാട് തിയറീസ് ഉണ്ട്. പക്ഷെ അതിൽ ഏറ്റവും മോസ്റ്റ് പ്രൊമിനന്റ് ആയിട്ട് വന്നിട്ടുള്ള തിയറി നാച്ചുറൽ സെലക്ഷൻ എന്നുള്ള തിയറിയാണ്. നാച്ചുറൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്കെല്ലാം അറിയാം നമ്മുടെ റൈറ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡിന്റെ കൺട്രോൾ ലെഫ്റ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആണ്, അതുപോലെ തന്നെ തിരിച്ചും. അപ്പൊ ബ്രെയിനില് ലെഫ്റ്റ് സൈഡിലാണ് കൂടുതൽ സ്കില് ഡെവലപ്പ് ചെയ്യാനുള്ള പിന്നെ കൺട്രോളിങ് സെന്റേഴ്സ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ സ്പീക്കിംഗ്, പിന്നെ ഫൈൻ മോട്ടോർ സ്കിൽസ്, ഇങ്ങനെയുള്ള കൺട്രോൾ ചെയ്യുന്ന സെന്റേഴ്സ് ഇരിക്കുന്നത് ലെഫ്റ്റിലാണ്. അപ്പോൾ നാച്ചുറലി ഈ ലെഫ്റ്റ് സൈഡ് നമ്മുടെ റൈറ്റ് ഹാൻഡിനെ ആണ് കൂടുതൽ സഹായിക്കുന്നത്. ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ളവർക്ക് റൈറ്റ് സൈഡ് ഓഫ് ബ്രെയിൻ ആയിരിക്കും കൂടുതൽ പ്രോമിനന്റ് ആയിട്ടുള്ളത് എന്നുള്ളതേ ഉള്ളു വ്യത്യാസം. അല്ലാതെ ഒരു ഈക്വലി ഇന്റലിജന്റും ടാലന്റഡും ആയിരിക്കും റൈറ്റ് ഹാൻഡേഴ്സിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അങ്ങനെ നമ്മുടെ പൂർവികരെ കൂടുതലും റൈറ്റ് ഹാൻഡ് ഉപയോഗിച്ച് അത് അങ്ങനെ അവരുടെ ഫ്യൂച്ചർ ജനറേഷനിലോട്ട് പകർന്നു പറഞ്ഞു. അങ്ങനെയാണ് കൂടുതലും പേര് റൈറ്റ് ഹാൻഡേഴ്സ് ആയിട്ട് മാറിയത് എന്നുള്ള തിയറിയാണ് ഏറ്റവും ശക്തമായിട്ട് നിൽക്കുന്നത്. എങ്കിലും പല കാര്യങ്ങളും ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ബയോളജിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, എൻവയോൺമെന്റൽ ഇൻഫ്ലുവൻസ് ഉണ്ട് എല്ലാ. എങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന തിയറി.
ഓക്കെ, ഇത് ഹെറിഡിറ്ററി ആണെന്ന് തോന്നിയിട്ടുണ്ടോ? അത് ഹെറിഡിറ്ററി ആണോ?
ഹെറിഡിറ്ററി ആണോ എന്ന് ചോദിച്ചാൽ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഒരുപാടുണ്ട്. കാരണം ഒരു പേരൻസിന്റെ കുട്ടികളിലോട്ട് ഇത് ജീൻ ട്രാൻസ്മിഷൻ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു രണ്ട് പേരൻസും ലെഫ്റ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരു കുട്ടിക്ക് അതിന് കിട്ട ലെഫ്റ്റ് ഹാൻഡ് ആവാനുള്ള സാധ്യത 25% ഉള്ളുണ്ട്. അപ്പോൾ ഇത് ജനറ്റിക്കലി ട്രാൻസ്മിറ്റ് ചെയ്യാറുണ്ട്, ഫാമിലിയിൽ ട്രാൻസ്മിറ്റ് ചെയ്ത് പോകുന്നതാണ്. അപ്പൊ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് ഇതിലുണ്ട്. പക്ഷെ ഹെറിഡിറ്ററി മാത്രം അല്ല ഇത് കാരണം, പക്ഷെ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. പക്ഷെ ഹെറിഡിറ്ററി ഫാക്ടേഴ്സ് വളരെ വലിയ ഒരു പങ്ക് വഹിക്കുന്നുണ്ട്.
കൂടുതൽ പേരും വലം കയ്യരാകുമ്പോൾ ഇടം കയ്യർക്ക് പ്രത്യേക കഴിവുകൾ ഉണ്ടെന്ന ബോധവൽക്കരണം നടത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് August 13 ഇന്റർനാഷണൽ ലെഫ്റ്റ് ഹാൻഡേഴ്സ് ഡേ ആയി ആഘോഷിക്കുന്നത്. ഇവർക്കായി വർഷത്തിൽ ഒരു ദിവസം തന്നെ മാറ്റിവെക്കുമ്പോഴെങ്കിലും വലം കയ്യരെക്കാൾ കഴിവുള്ളവരാണെന്ന ബോധ്യത്തോടെ നമ്മുടെ ഇടയിലുള്ള ഇടം കയ്യരെ സാധാരണക്കാരായി സ്വീകരിക്കുകയും ഇവരെ പരിഹസിക്കാനുള്ള പ്രവണത ഒഴിവാക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. SBS റേഡിയോയ്ക്ക് വേണ്ടി സൽവി മനീഷ്.
Thank you for listening to SBS Radio's Malayalam program. Listen to the full program on Thursdays at 8 p.m. and Sundays at 9 p.m. on SBS Radio 2 channel on your digital TV or SBS Your Language app on mobile phone.